പിൽക്കാല ആംഗ്ലേയ നവീകരണക്കാർ. അടയ്ക്കപ്പെട്ടിരുന്ന വേദപുസ്തകം മാർട്ടിൻ ലൂഥർ ജർമ്മൻ ജനതയ്ക്ക് വേണ്ടി തുറന്നപ്പോൾ ടിൻഡേൽ ഇംഗ്ലീഷ് ജനതയ്ക്ക് വേണ്ടി അതേ കാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു. വിക്ലിഫ് ലത്തീൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വേദപുസ്തകം നേരത്തെ പരിഭാഷപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിൽ പല സ്കലിതങ്ങളും കടന്നുകൂടിയിരുന്നു. വിക്ലിഫിൻ്റെ വേദപുസ്തകം അച്ചടിച്ചിരുന്നില്ല. കൈയെടുത്ത് പ്രതികളായിരുന്നതുകൊണ്ട് ഓരോ പ്രതിയുടെയും വില വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ധനികർക്ക് മാത്രമേ അതിൻ്റെ പ്രതി സ്വന്തമാക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മാത്രമല്ല, അത് റോമൻ കത്തോലിക്ക സഭയുടെ കഠിനമായ വിമർശനത്തിന് പാത്രമായിരുന്നതിനാൽ താരതമ്യേന വിക്ലിഫിൻ്റെ വേദപുസ്തകത്തിൻ്റെ പ്രചാരം വളരെ ചുരുങ്ങി. 1516, അതായത് മാർട്ടിൻ ലൂഥർ കത്തോലിക്ക സഭയ്ക്കെതിരായി 95 പ്രബന്ധങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് ഒരു കൊല്ലം മുമ്പ് ഇറാസ്മസ് പുതിയ നിയമത്തിൻ്റെ ഗ്രീക്കും ലാറ്റിനും പതിപ്പുകൾ പ്രകാശനം ചെയ്തു. അങ്ങനെ ദൈവവചനം ആദ്യമായി പുരാതന ഭാഷകളിൽ അച്ചടിക്കപ്പെട്ടു. ഈ പതിപ്പുകളിൽ മുൻപ് പ്രസിദ്ധീകരിക്കപ്പെട്ട പല ഭാഷകളുടെയും കുറവുകൾ പരിഹരിക്കപ്പെട്ടിരുന്നു. ആശയങ്ങൾ കൂടുതൽ വ്യക്തമാക്കപ്പെടുകയും ചെയ്തു. സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വിദ്യാഭ്യാസം ലഭിച്ചവരുടെ ഇടയിൽ ഉണ്ടാകുവാൻ അത് സഹായിച്ചു. കൂടാതെ നവീകരണ പ്രസ്ഥാനത്തിന് ഇവ നല്ല പ്രചോദനം നൽകുകയും ചെയ്തു. ഇതൊക്കെ ആയിരുന്നിട്ടും സാധാരണക്കാരിൽ നല്ല ഒരു പങ്കിന് ദൈവവചനം അപ്രാപ്യമായിരുന്നു. തൻ്റെ നാട്ടിലെ സാധാരണക്കാർക്ക് ദൈവവചനം എത്തിക്കുക എന്ന വിക്ലിഫിൻ്റെ ശ്രമം പൂർത്തീകരിക്കേണ്ടിയിരുന്ന ചുമതല ടിൻഡേലിനായിരുന്നു. ഒരു നല്ല വിദ്യാർത്ഥിയും ശുഷ്കാന്തിയുള്ള സത്യാന്വേഷകനുമായിരുന്നു ടിൻഡേൽ. അദ്ദേഹത്തിന് ഇറാസ്മസിൻ്റെ ഗ്രീക്ക് വേദപുസ്തകത്തിൽ നിന്നും സുവിശേഷം ലഭിച്ചു. തനിക്ക് ലഭിച്ച സുവിശേഷം നിർഭയനായി ടിൻഡേൽ പ്രസംഗിച്ചു. എല്ലാ വേദസത്യങ്ങളും താൻ വേദപുസ്തക വെളിച്ചത്തിൽ പരിശോധിച്ചുവെന്ന് ടിൻഡേൽ പ്രസ്താവിച്ചു. വേദപുസ്തകം നൽകിയത് സഭയാണെന്നും സഭയ്ക്ക് മാത്രമേ വേദപുസ്തകത്തെ വിശദീകരിപ്പാൻ അധികാരമുള്ളൂ എന്നുമുള്ള പാപ്പാത്വത്തിൻ്റെ അവകാശപ്പെടലിനെ സംബന്ധിച്ച് ടിൻഡേൽ ഇപ്രകാരം പറഞ്ഞു: കഴുകന് തൻ്റെ ഇരയെ കണ്ടെത്തുവാൻ ആർ പഠിപ്പിച്ചു? അതെ, ആ ദൈവം വിശപ്പുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തൻ്റെ വചനത്തിലൂടെ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ കണ്ടെത്തുവാൻ അഭ്യസന നടത്തുന്നു. വേദപുസ്തകത്തെ ദൈവം ഞങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങളാണ് അത് ഞങ്ങളിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചത്. സത്യവേദപുസ്തകം പഠിപ്പിക്കുന്നവരെ തീയിലിട്ട് കൊല്ലുന്നവർ നിങ്ങളാണ്. കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ തിരുവചനത്തെ തീയിലിട്ട് കത്തിച്ചു കളയുമായിരുന്നു. ടിൻഡേലിൻ്റെ പ്രസംഗം ജനങ്ങളിൽ വലിയ താൽപ്പര്യമുളവാക്കി. എന്നാൽ പുരോഹിതന്മാർ ജാഗരൂകരായി. ടിൻഡേൽ വയൽപ്രദേശം വിട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ നിഷ്ഫലമാക്കുവാൻ ഭീഷണിയും തെറ്റിദ്ധാരണയും പരത്തുവാൻ ശ്രമിച്ചു. പലപ്പോഴും അവർ വിജയിക്കുകയും ചെയ്തു. ഞാൻ എന്തു ചെയ്യണം? ടിൻഡേൽ ചോദിച്ചു. ഒരു സ്ഥലത്ത് ഞാൻ വിത്ത് വിതച്ച ശേഷം പോകുമ്പോൾ ശത്രു ആ വയലിനെ നശിപ്പിക്കുന്നു. എനിക്ക് എല്ലായിടത്തും ആയിരിപ്പാൻ കഴിയുകയില്ല. ക്രിസ്ത്യാനികൾക്ക് സ്വന്ത ഭാഷയിൽ വേദപുസ്തകം ലഭിച്ചിരുന്നെങ്കിൽ ഈ വഞ്ചകരെ എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിയുമായിരുന്നു. വേദപുസ്തകം കൂടാതെ ജനത്തെ സത്യത്തിൽ ഉറപ്പിക്കുവാൻ കഴിയുകയില്ല. ടിൻഡേലിൻ്റെ മനസ്സിൽ പുതിയ ഒരാശയം രൂപം കൊണ്ടു. അദ്ദേഹം പറഞ്ഞു, യഹോവയുടെ ആലയത്തിൽ പാടിയ സങ്കീർത്തനങ്ങൾ ഇസ്രായേലരുടെ ഭാഷയിലായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ സുവിശേഷത്തിന് നമ്മോട് സംസാരിച്ചുകൂടായോ? ഉദയത്തേക്കാൾ ശക്തി കുറഞ്ഞ പ്രകാശം ഉച്ചയ്ക്ക് സഭയ്ക്ക് ലഭിച്ചാൽ മതിയോ? ക്രിസ്ത്യാനികൾ തങ്ങളുടെ മാതൃഭാഷയിൽ പുതിയ നിയമം വായിക്കണം. സഭയിലെ പണ്ഡിതന്മാരുടെയും അധ്യാപകരുടെയും ഇടയിൽ ഭിന്നത ഉണ്ടായി. വേദപുസ്തകത്തിലൂടെ മാത്രമേ സത്യത്തിലെത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഒരാൾ ഒരു പണ്ഡിതനെ പിന്താങ്ങുന്നു, മറ്റൊരാൾ വേറൊരു പണ്ഡിതനെ പിന്താങ്ങുന്നു. ഈ പണ്ഡിതന്മാർ തന്നെ പരസ്പരം കുറവുകൾ കണ്ടെത്തുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ തെറ്റും ശരിയും പറയുന്ന ആളെ തിരിച്ചറിയാം? എങ്ങനെ? തീർച്ചയായും ദൈവവചനത്തിൽ കൂടെ മാത്രം. പിന്നീട് ടിൻഡേലിനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ പറഞ്ഞു, പോപ്പിൻ്റെ കൽപ്പനയേക്കാൾ ദൈവകൽപ്പനകൾ ഇല്ലാതെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറെ നല്ലത്. അതിന് ടിൻഡേൽ മറുപടി പറഞ്ഞു, ഞാൻ പോപ്പിനെയും പോപ്പിൻ്റെ എല്ലാ കൽപ്പനകളെയും എതിർക്കുന്നു. ദൈവം എനിക്ക് ആയുസ് നൽകുകയാണെങ്കിൽ അധികം താമസിയാതെ നിലമുഴുന്ന ഒരു ബാലന് താങ്കളെക്കാൾ കൂടുതൽ വേദപുസ്തക പരിജ്ഞാനം ലഭിക്കുവാൻ ഞാനിടയാക്കും. ടിൻഡേലിൻ്റെ ഹൃദയാഭിലാഷം, അതായത് ഇംഗ്ലീഷ് ജനതയ്ക്ക് തങ്ങളുടെ മാതൃഭാഷയിൽ ഒരു പുതിയ നിയമ വേദപുസ്തകം നൽകുക എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി. ടിൻഡേൽ ആ കൃത്യനിർവഹണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. പീഡനം സഹിക്കവയ്യാതെ തൻ്റെ ഭവനത്തിൽ നിന്നും ടിൻഡേൽ ലണ്ടനിലേക്ക് പലായനം ചെയ്തു. ലണ്ടനിൽ കുറേ കാലം വലിയ ശല്യങ്ങളൊന്നും കൂടാതെ അദ്ദേഹം കഴിച്ചുകൂട്ടി. വീണ്ടും പാപ്പാ പക്ഷവാദികളുടെ അക്രമം മൂലം ടിൻഡേലിന് ലണ്ടൻ വിട്ട് ഓടിപ്പോകേണ്ടതായി വന്നു. ഇംഗ്ലണ്ടിൻ്റെ വാതിലുകളെല്ലാം തനിക്കെതിരായി അടയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ടിൻഡേലിന് ബോധ്യമായി. ജർമ്മനിയിലേക്ക് അദ്ദേഹം പലായനം ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം ഇംഗ്ലീഷിലുള്ള പുതിയ നിയമം അച്ചടിക്കുവാൻ തുടങ്ങി. രണ്ടു പ്രാവശ്യം ഈ സംരംഭത്തിന് തടസ്സമുണ്ടായി. ഒരു നഗരത്തിൽ വേദപുസ്തകം അച്ചടിക്കുന്നതിന് വിലക്കുണ്ടായപ്പോൾ മറ്റൊരു നഗരത്തിലേക്ക് അദ്ദേഹം ഓടിപ്പോയി. ഒടുവിൽ അദ്ദേഹം വേംസിലേക്ക് പോയി. അവിടെ വച്ചായിരുന്നു മാർട്ടിൻ ലൂതർ ഒരു നിയമസഭയ്ക്ക് മുൻപാകെ സുവിശേഷത്തിന് വേണ്ടി വാദിച്ചത്. വേംസിൽ നവീകരണ പ്രസ്ഥാനത്തിന് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. വലിയ തടസ്സങ്ങളൊന്നും കൂടാതെ ടിൻഡേൽ അവിടെ തന്റെ വേല പൂർത്തീകരിച്ചു. പുതിയ നിയമത്തിന്റെ 3000 ഇംഗ്ലീഷ് പതിപ്പുകൾ തയ്യാറാക്കി അതേ വർഷം തന്നെ വേറൊരു പതിപ്പ് കൂടെ ഇറക്കി. വലിയ ഉത്സാഹത്തോടും സഹിഷ്ണുതയോടും ടിൻഡേൽ തന്റെ വേല തുടർന്നു. ഇംഗ്ലണ്ടിലെ ഭരണാധികാരികൾ തങ്ങളുടെ തുറമുഖങ്ങളിലെല്ലാം കർശന നിരോധനം ഏർപ്പെടുത്തി. എങ്കിലും ദൈവവചനം പല മാർഗങ്ങളിലൂടെ ലണ്ടനിലും അവിടെ നിന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രചരിക്കപ്പെട്ടു. പാപ്പപക്ഷക്കാർ സത്യത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും അത് പാഴ്വേലയായി. ഡറാമിലെ ബിഷപ്പ് ഒരിക്കൽ ടിൻഡേലിന്റെ സ്നേഹിതനായ ഒരു പുസ്തക വ്യാപാരിയിൽ നിന്നും ആ വ്യാപാരിയുടെ കൈവശമുണ്ടായിരുന്ന വേദപുസ്തകങ്ങൾ മുഴുവനും നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ വില കൊടുത്തു വാങ്ങി. ടിൻഡേലിന്റെ വേലയെ അങ്ങനെ തടസ്സപ്പെടുത്താമെന്ന് ബിഷപ്പ് കരുതി. എന്നാൽ വ്യാപാരിയാകട്ടെ, തനിക്ക് ലഭിച്ച പണം കൊണ്ട് കുറെ കൂടി പതിപ്പ് ടിൻഡേലിനെ കൊണ്ട് അച്ചടിപ്പിച്ചിറക്കി. അപ്രകാരം പണം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ പുതിയ പതിപ്പ് ഇറക്കുക അസാധ്യമായിരുന്നു. പിൽക്കാലത്ത് ടിൻഡേൽ തടവുകാരനാക്കപ്പെട്ടപ്പോൾ തനിക്ക് പുതുതായി വീണ്ടും വേദപുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് പണം നൽകിയതാരെന്ന് വെളിപ്പെടുത്തിയാൽ തടവിൽ നിന്ന് തന്നെ മോചിപ്പിക്കാമെന്ന് ഒരറിവ് ലഭിച്ചു. ഡറാമിലെ ബിഷപ്പായിരുന്നു മറ്റാരെയേക്കാൾ കൂടുതൽ പണം തന്ന് എന്നെ സഹായിച്ചത് എന്ന് ടിൻഡേൽ പറഞ്ഞു. വിൽക്കാതെയിരുന്ന പുസ്തകങ്ങൾക്ക് പണം ലഭിച്ചപ്പോൾ ടിൻഡേലിന് സധൈര്യം മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞു. ഈ അവസരത്തിൽ ടിൻഡേലിനെ ആരോ ശത്രുക്കൾക്ക് ഒറ്റുകൊടുത്തു. അങ്ങനെ അനവധി ദിവസങ്ങൾ തടവിൽ കഴിയുന്നതിന് കാരണമായി. ഒടുവിൽ ടിൻഡേൽ ഒരു രക്തസാക്ഷിയായി തന്റെ വിശ്വാസത്തെ സാക്ഷീകരിച്ചു. താൻ ഒരുക്കിയ ആയുധങ്ങൾ കൊണ്ട് തന്നെ പോലുള്ള മറ്റു പോരാളികൾക്ക് നൂറ്റാണ്ടുകളിലൂടെ അടരാടുന്നതിന് സഹായകമായി. ജനങ്ങളുടെ ഭാഷയിൽ വേദപുസ്തകം തയ്യാറാക്കപ്പെടണമെന്ന് ലാറ്റിമർ തന്റെ പ്രസംഗവേളകളിൽ സംസാരിച്ചു. ദൈവമാണ് തിരുവെഴുത്തുകളുടെ ഗ്രന്ഥകാരൻ എന്ന് ലാറ്റിമർ പറഞ്ഞു. ദൈവത്തിന്റെ വിശുദ്ധ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നും ഒരു രാജാവോ ചക്രവർത്തിയോ ന്യായാധിപനോ ഭരണാധികാരിയോ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. എല്ലാവരും ദൈവകൽപ്പന അനുസരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് വേറെ കുറുക്കു വഴികളൊന്നും വേണ്ട. അവർ ചെയ്തതൊന്നും നാം ചെയ്യേണ്ടതില്ല. അവർ ചെയ്യേണ്ടിയിരുന്നത് നമുക്ക് ചെയ്യാം. ടിൻഡേലിന്റെ വിശ്വസ്ത സുഹൃത്തുക്കളായിരുന്ന ബാൺസും ഫ്രിത്തും സത്യത്തിനു വേണ്ടി വാദിക്കുവാനായി എഴുന്നേറ്റു. റിഡ്ലിസും ക്രാൻമറും അവരെ പിന്തുടർന്നു. ഇംഗ്ലണ്ടിലെ നവീകരണ നേതാക്കളായിരുന്ന ഇവർ അഭ്യസ്തവിദ്യരായിരുന്നു. അവരിൽ പലരും യഥാർത്ഥമായ ഉണർവിനും ഭക്തിക്കും റോമൻ കത്തോലിക്ക സഭയിൽ കീർത്തികേട്ടവരും ആയിരുന്നു. വിശുദ്ധ പിതാവിന്റെ തെറ്റുകളെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന അറിവിന്റെ ഫലമായിരുന്നു പാപ്പാ മതത്തോട് അവർക്കുണ്ടായിരുന്ന എതിർപ്പ്. ബാബിലോണിന്റെ മാർമിക വശത്തെക്കുറിച്ചുള്ള തങ്ങളുടെ അറിവ് റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരായി സാക്ഷ്യം നൽകുവാൻ അവർക്ക് ശക്തി പ്രദാനം ചെയ്തു. ഞാനിപ്പോൾ വിചിത്രമായ ഒരു ചോദ്യം ചോദിക്കും എന്ന് ലാറ്റിമർ പറഞ്ഞു. ഇംഗ്ലണ്ടിൽ ഏറ്റവും ശുഷ്കാന്തിയോടെ പഠനം നടത്തുന്ന ബിഷപ്പും പുരോഹിത ശ്രേഷ്ഠന്മാരും ആരാകുന്നു? ഞാൻ തന്നെ അതിനുത്തരം നൽകാം. അത് പിശാചാണ്. അവൻ തന്റെ രൂപതയിൽ നിന്നും ഒരിക്കലും പുറത്തു പോകയില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അയാളെ സന്ദർശിക്കാം. എപ്പോഴും അയാൾ തന്റെ താമസ സ്ഥലത്ത് കാണും. ഒരിക്കലും അവൻ വെറുതെ ഇരുന്ന് സമയം കളയുന്നത് കാണുകയില്ല. ഞാൻ ഉറപ്പായി പറയുന്നു, പിശാജ് എവിടെയുണ്ടോ അവിടെ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരിക്കും. വേദപുസ്തകം ഉണ്ടായിരിക്കുകയില്ല, പക്ഷേ ജപമാല ഉണ്ടായിരിക്കും. സുവിശേഷ വെളിച്ചം ഉണ്ടായിരിക്കുകയില്ല, പക്ഷേ ഉച്ചയ്ക്ക് പോലും മെഴുകുതിരി പ്രകാശിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തുവിന്റെ കുരിശ് അവിടെ ഉണ്ടായിരിക്കുകയില്ല, പക്ഷേ ശുദ്ധീകരണ സ്ഥലം അവിടെ ഉണ്ടായിരിക്കും. നഗ്നർക്കും ദരിദ്രർക്കും അബലന്മാർക്കും അവിടെ സ്ഥാനമുണ്ടായിരിക്കുകയില്ല. അണീച്ചൊരുക്കിയ വിഗ്രഹങ്ങൾ അവിടെ കാണും. പിതൃപാരമ്പര്യങ്ങൾക്കും മാനുഷ നിയമങ്ങൾക്കും അവിടെ പ്രാധാന്യം ഉണ്ടായിരിക്കും. ദൈവകൽപ്പനകൾക്കും ദൈവിക നിയമങ്ങൾക്കും അവിടെ ഒരു പ്രാധാന്യവും ഉണ്ടായിരിക്കുകയില്ല. പിശാച് തന്റെ തന്ത്രങ്ങളെ വിതയ്ക്കുവാൻ ഉത്സാഹം കാണിക്കുന്നതുപോലെ നമ്മുടെ പുരോഹിതന്മാർ വേദപുസ്തക സത്യങ്ങളെ വിതയ്ക്കുവാൻ താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ ഈ നവീകരണകർത്താക്കൾ കാത്തുസൂക്ഷിച്ചിരുന്ന മനോഹര തത്വം വാൾഡൻസുകാരും വിക്ലിഫും ജോൺ ഹസ്സും ലൂഥറും സ്വിംഗ്ലിയും താലോലിച്ചിരുന്ന അതേ തത്വം തന്നെ. വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും ഏക മാർഗദർശിയായി അപ്രമാദിത്വമുള്ള തിരുവെഴുത്തുകളെ സ്വീകരിക്കുക എന്നതായിരുന്നു മതപരമായ കാര്യങ്ങളിൽ മനസാക്ഷിയെ നിയന്ത്രിക്കുവാൻ പോപ്പിനോ സഭാ കമ്മിറ്റിക്കോ പിതാക്കന്മാർക്കോ രാജാക്കന്മാർക്കോ യാതൊരു അവകാശവുമില്ല എന്നവർ ശഠിച്ചു. വേദപുസ്തകമായിരുന്നു അവരുടെ ഏക ആധാരം. വേദപുസ്തക ഉപദേശത്തിൽ അവരുടെ സകല ഉപദേശങ്ങളും അവകാശവാദങ്ങളും അവർ പരിശോധിച്ചു. അവരെ നിലനിർത്തിയത് വേദപുസ്തകത്തിലുള്ള തങ്ങളുടെ വിശ്വാസമായിരുന്നു. അഗ്നിക്കിരയാക്കപ്പെട്ടപ്പോഴും തങ്ങളുടെ വിശ്വാസം അചഞ്ചലമായിരുന്നു. ആശ്വസിച്ചു കൊള്ളുക എന്ന് തന്നോടൊപ്പം രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയോട് ലാറ്റിമർ പറഞ്ഞു. അഗ്നിനാളങ്ങൾ തങ്ങളുടെ ശബ്ദം നിശബ്ദമാക്കുന്നതിന് മുൻപ് ലാറ്റിമർ പറഞ്ഞു, ഒരിക്കലും അണയ്ക്കാൻ കഴിയാത്ത ഒരു മെഴുകുതിരി വെളിച്ചം ഇന്ന് ഇംഗ്ലണ്ടിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ തെളിയിക്കുകയാണ്. സ്കോട്ട്ലൻഡിൽ കൊളംബായും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കൂടെ ചേർന്ന് വിതച്ച സത്യത്തിന്റെ വിത്തുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുവാൻ കഴിഞ്ഞില്ല. അനേക വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ സഭകൾ റോമിന് കീഴ്പ്പെട്ടപ്പോഴും സ്കോട്ട്ലൻഡിൽ സ്ഥാപിക്കപ്പെട്ട സഭകൾ തങ്ങളുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിച്ചു. എന്നിരിക്കലും 12-ാം നൂറ്റാണ്ടിൽ പാപ്പാത്വം സ്കോട്ട്ലൻഡിൽ അതീശത്വം ഉറപ്പിച്ചു. മറ്റൊരിടത്തും പ്രയോഗിച്ചിട്ടില്ലാത്ത സ്വേച്ഛാധിപത്യം സ്കോട്ട്ലൻഡിൽ പാപ്പാത്വം അടിച്ചേൽപ്പിച്ചു. മറ്റൊരിടത്തും സ്വേച്ഛാധിപത്യത്തിന്റെ കൂരിരുട്ട് ഇത്ര കഠിനമായിരുന്നിട്ടില്ല. എങ്കിലും പ്രകാശത്തിന്റെ നേർത്ത രശ്മികൾ കൂരിരുട്ടിനെ കുത്തിത്തുളച്ചുകൊണ്ട് പ്രകാശിച്ചു. വരും കാലങ്ങളിലേക്കുള്ള വാഗ്ദത്തം ആ പ്രകാശരശ്മികൾ നൽകി. വിക്ലിഫിന്റെ ഉപദേശങ്ങളോടും വേദപുസ്തക സത്യങ്ങളോടും കൂടി ഇംഗ്ലണ്ടിൽ നിന്നും വന്ന ലൊല്ലാഡ്സ് സുവിശേഷ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. എല്ലാ കാലഘട്ടങ്ങൾക്കും അതിൻ്റെതായ സാക്ഷികളും രക്തസാക്ഷികളും ഉണ്ടായിരുന്നു. വലിയ നവീകരണത്തിന്റെ ആവിർഭാവത്തോടുകൂടി മാർട്ടിൻ ലൂതറിന്റെ എഴുത്തുകളും പിന്നീട് ടിൻഡേലിന്റെ ഇംഗ്ലീഷിലുള്ള പുതിയ നിയമവും പുറത്തുവന്നു. മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ ദൂതുകൾ കുന്നുകളും മലകളും താഴ്വരകളും കടന്നു ചെന്നു. സത്യത്തിന്റെ ദീപശിഖയെ ഇവരുടെ കൃതികൾ ജ്വാലമാനമാക്കി. റോമിന്റെ 4-ാം നൂറ്റാണ്ടിലെ സ്വേച്ഛാധിപത്യത്തിൽ സ്കോട്ട്ലൻഡിലും മറ്റും അണയാറായ സത്യത്തെ അവ പ്രകാശിപ്പിച്ചു. രക്തസാക്ഷികളുടെ രക്തം നവീകരണ പ്രസ്ഥാനത്തിന് പുതുജീവൻ നൽകി. തങ്ങളുടെ താൽപ്പര്യങ്ങൾ അപകടത്തിലാകുമെന്ന് കണ്ടുണർന്ന കത്തോലിക്ക നേതാക്കൾ സ്കോട്ട്ലൻഡിലെ ഏറ്റവും ബഹുമാന്യരും കുലീനരുമായ ചിലരെ ചിതയിലേക്ക് തള്ളിവിട്ടു. അങ്ങനെ അവർ ഒരു പ്രസംഗപീഠം ഒരുക്കി. ആ പ്രസംഗപീഠത്തിൽ നിന്നും അഗ്നിക്കിരയായ ചിലരുടെ സാക്ഷ്യങ്ങൾ ദേശമെങ്ങും പടർന്നു. റോമാക്കാരുടെ ചങ്ങലകളെ പൊട്ടിച്ചെറിയണമെന്ന ആവേശം ആ സാക്ഷ്യങ്ങൾ ജനഹൃദയങ്ങളിൽ ഉളവാക്കി. ഹാമിൽട്ടനും വിഷാർട്ടും സ്വഭാവത്തിലും ജനനം കൊണ്ടും പ്രഭുക്കന്മാരായിരുന്നു. മറ്റു സാധാരണക്കാരായ സാക്ഷികളോടൊപ്പം തങ്ങളുടെ ജീവനെയും അവർ ചിതയിലൊടുക്കി. വിഷാർട്ടിന്റെ ചിതാഗ്നിയിൽ നിന്ന് പൊങ്ങിയ അഗ്നിനാളങ്ങൾ സ്കോട്ട്ലൻഡിലെ പാപ്പാത്വ മേൽക്കോയ്മയുടെ മരണമണിനാദം മുഴക്കി. സഭയുടെ പാരമ്പര്യങ്ങളിൽ നിന്നും മാർമികതയിൽ നിന്നും മാറി ദൈവവചനത്തിൽ മേയുവാൻ ജോൺ നോക്സ് തീരുമാനിച്ചു. റോമയുമായുള്ള ബന്ധം വിടർത്തുവാൻ ജോൺ നോക്സിനെ പ്രേരിപ്പിച്ചതും കഷ്ടപ്പെടുന്ന നവീകരണക്കാരോടുകൂടെ ചേരുവാൻ അദ്ദേഹത്തെ ഉത്സാഹിപ്പിച്ചതും വിഷാർട്ടിന്റെ ഉപദേശമായിരുന്നു. ഒരു പ്രസംഗകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് തന്റെ സ്നേഹിതന്മാർ നിർബന്ധിച്ചപ്പോൾ ഭയചകിതനായി ജോൺ നോക്സ് അതിൽ നിന്നും പിൻവലിഞ്ഞു. എന്നാൽ കുറേ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഉൾപോരിന്റെ ഫലമായും ഏകാന്തത ഇഷ്ടപ്പെടാത്തതിനാലും ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് ജോൺ നോക്സ് സമ്മതിച്ചു. എന്നാൽ ആ സ്ഥാനം ഒരിക്കൽ കയ്യേറ്റ് കഴിഞ്ഞപ്പോൾ വളരെ ഉത്സാഹത്തോടും നിശ്ചയദാർഢ്യത്തോടും ധീരതയോടും കൂടെ ജോൺ നോക്സ് ജീവിതാന്ത്യം വരെ മുന്നോട്ടു പോയി. സത്യസന്ധനായിരുന്ന ആ നവീകരണ കർത്താവ് മനുഷ്യരെ ഭയപ്പെട്ടിരുന്നില്ല. തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ജീവിതം ആത്മാഹുതി ചെയ്യേണ്ടി വന്നവരുടെ ത്യൂജ്വാല ജോൺ നോക്സിന്റെ ഉത്സാഹവും ധീരതയും വർദ്ധിപ്പിക്കുവാൻ കാരണമായി. സ്വേച്ഛാധിപന്റെ മഴു തന്റെ തലയ്ക്ക് മുകളിലൂടെ അപായകരമാം വിധം വീശപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും ജോൺ നോക്സ് ധീരതയോടെ താൻ നിന്നെടുത്തു തന്നെ ഉറച്ചു നിന്നു. വിഗ്രഹാരാധനയെ താളടിയാക്കുവാൻ തന്നാൽ കഴിവത് ജോൺ നോക്സ് ചെയ്തു. അനേക പ്രൊട്ടസ്റ്റന്റ് വീരന്മാരെ നിലംപരിചാക്കിയ സ്കോട്ട്ലൻഡിലെ രാജ്ഞിയുമായി മുഖാമുഖം നിൽക്കേണ്ടി വന്നപ്പോഴും ജോൺ നോക്സ് സത്യത്തിനു വേണ്ടി അചഞ്ചലനായി നിന്നു. പ്രീണനങ്ങളിൽ വഴങ്ങുന്നവനായിരുന്നില്ല ജോൺ നോക്സ്. ഭീഷണികളുടെ മുൻപിൽ അദ്ദേഹം ഭയപ്പെട്ടില്ല. മതത്തിനെതിരായി പഠിപ്പിക്കുന്നു എന്ന ആരോപണം ജോൺ നോക്സിന്റെ മേൽ രാജ്ഞി ചുമത്തി. രാഷ്ട്രം നിരോധിച്ച ഒരു മതം സ്വീകരിപ്പാൻ ജോൺ നോക്സ് ജനത്തെ പഠിപ്പിക്കുന്നു എന്ന ആരോപണം അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ടു. അതിന് ജോൺ നോക്സിന്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു, ശരിയായ മതം ലോകപ്രഭുക്കന്മാരിൽ ആശ്രയിക്കുകയോ സ്വന്ത ശക്തി കാട്ടുകയോ ചെയ്യാതിരിക്കുകയും നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതുമാകയാൽ പ്രഭുക്കന്മാരുടെ ഇഷ്ടാനിഷ്ടപ്രകാരമുള്ള മതം സ്വീകരിപ്പാൻ ജനം ഒരു വിധത്തിലും കടപ്പെട്ടവരല്ല. പലപ്പോഴും പ്രഭുക്കന്മാർ മറ്റുള്ളവരെക്കാൾ അജ്ഞരാണ്. അബ്രഹാമിന്റെ സന്തതികൾ ദീർഘകാലം പാർത്ത ഈജിപ്തിലെ രാജാവിന്റെ മതം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ തിരുമനസ്സിനോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ ഇന്ന് ഏത് മതം കാണുമായിരുന്നു? അതുകൊണ്ട് തിരുമനസ് ഒരു കാര്യം മനസ്സിലാക്കണം, തങ്ങൾ എത്രമാത്രം നിർബന്ധിതരാകുന്നെങ്കിൽ തന്നെയും തങ്ങളുടെ പ്രഭുക്കന്മാരുടെ മതം സ്വീകരിപ്പാൻ ജനം ബാധ്യസ്ഥരല്ല. മേരി രാജ്ഞി പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ഒരു വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു, റോമൻ കത്തോലിക്കർ വേറൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആർ ഇതിൻ്റെ വിധി പ്രസ്താവിക്കും? ജോൺ നോക്സ് മറുപടിയായി പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക, തൻ്റെ വചനത്തിലൂടെ ദൈവം വ്യക്തമായി സംവാദിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കുന്നതിനപ്പുറത്ത് നിങ്ങൾ ആരെയും വിശ്വസിക്കരുത്. ദൈവവചനം വളരെ വ്യക്തമാണ്. എന്തെങ്കിലും അവ്യക്തത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ, ഒരിക്കലും താൻ പറഞ്ഞതിനെതിരായി പറയാത്ത പരിശുദ്ധാത്മാവ് അവയെ സ്പഷ്ടമാക്കി തരും. മർക്കടമുഷ്ടിയോടെ തൻ്റെ അജ്ഞതയിൽ തന്നെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊഴിച്ച് ആർക്കും പിന്നീട് ഒരു സംശയവും ഉണ്ടാകുന്നതല്ല. തൻ്റെ ജീവനെപ്പോലും അപകടത്തിലാക്കിക്കൊണ്ട് രാജ്ഞിയോട് സംസാരിച്ച ധീരനായ നവീകരണകർത്താവിൻ്റെ വാക്കുകൾ ഇതായിരുന്നു. ഇതേ ധീരതയോടുകൂടി ജോൺ നോക്സ് തൻ്റെ ഉപദേശത്തിൽ ഉറച്ചുനിന്നു. സ്കോട്ട്ലൻഡ് പാപ്പാത്വത്തിൽ നിന്ന് മോചിതയാകുന്നതുവരെ ജോൺ നോക്സ് പ്രാർത്ഥനയിലും കർത്താവിന് വേണ്ടിയുള്ള പോരാട്ടത്തിലും ഉറച്ചുനിന്നു. ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് മതം ഒരു ദേശീയ മതമെന്ന നിലയിൽ നിന്നും അധപ്പതിച്ചു. എന്നാൽ പീഡനം പൂർണ്ണമായും നിർത്തിയിരുന്നില്ല. റോമിൻ്റെ അനേക ഉപദേശങ്ങൾ തള്ളിക്കളയപ്പെട്ടപ്പോൾ അവളുടെ രൂപങ്ങൾ പലതും നിലനിന്നിരുന്നു. പാപ്പാത്വത്തിൻ്റെ മേൽക്കോയ്മ ത്യജിക്കപ്പെട്ടപ്പോൾ ഒരു മേൽക്കോയ്മ സ്ഥാനത്തേക്ക് ഇംഗ്ലണ്ടിലെ രാജാവ് അധിപതിയായി കടന്നുവന്നു. സഭാ ശുശ്രൂഷയിൽ സുവിശേഷത്തിൻ്റെ ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വലിയ അകൽച്ച ഉണ്ടായിരുന്നു. മതസ്വാതന്ത്ര്യത്തിൻ്റെ തത്വം അപ്പോൾ ആരും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. മതനിന്ദയ്ക്കെതിരായി റോമാസഭ നടത്തിയിരുന്ന ക്രൂരമായ സമീപനം പ്രൊട്ടസ്റ്റന്റ് മതവും നിലനിർത്തിയിരുന്നു. യഥാർത്ഥ മതസ്വാതന്ത്ര്യം അപ്പോഴും അനുവദിക്കപ്പെട്ടിരുന്നില്ല. റോമാസഭയുടെ ഉപദേശങ്ങളും ആരാധനക്രമങ്ങളും ഉപയോഗിപ്പാൻ ഏവരും നിർബന്ധിതരായിരുന്നു. അതിനെ എതിർത്തവർക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നു. ഇത് വർഷങ്ങളോളം നീണ്ടുനിന്നു. 17-ാം നൂറ്റാണ്ടിൽ ആയിരക്കണക്കിന് പാസ്റ്റർമാർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും നിഷ്കാസിതരായി. സഭ അനുവദിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും മതപരമായ യോഗങ്ങളിലോ കൂട്ടായ്മകളിലോ പങ്കെടുക്കുന്നവരെ അതിൽ നിന്നും വിലക്കിയിരുന്നു. അതനുസരിക്കാത്തവർക്ക് വലിയ പിഴയോ തടവോ നാടുകടത്തലോ ആയിരുന്നു ശിക്ഷ.